യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം 44-ാമത്തെ വാക്യം.
തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും?
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തീരാത്തിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സന്നിധാനത്തിൽ നിന്നും ഞങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കുക. കരങ്ങളിൽ ഏൽപ്പിക്കും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്ന കാലത്ത് ബഥേസ്ത കുളക്കരയിൽ കിടന്ന രോഗിയെ അത്ഭുതമായ സൗഖ്യമാക്കിയതിനെ തുടർന്ന് യഹൂദന്മാരുടെ ഇടയിലുണ്ടായ പിറുപിറുപ്പിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയുടെ അല്ലെങ്കിൽ മറുപടി പ്രസംഗത്തിന്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചത്. രണ്ട് കാര്യങ്ങൾ അവരെ വളരെ രോഷാകുലരാണ്. ഒന്ന്, ഇത്രയും ഒരു നല്ല കാര്യം ഒരു ശബത്ത് ദിവസമാണോ ചെയ്യേണ്ടത്? രണ്ട്, ഇവൻ തന്നെ തന്നെ ദൈവത്തോട് തുല്യനാക്കുന്ന എന്തുകൊണ്ടാണ് ദൈവപുത്രനെന്ന അവകാശം? ഇത് രണ്ടും അവർക്ക് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഇതിനു മുമ്പ് തന്നെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ചു തന്റെ നിസ്തുലത വെളിപ്പെടുത്തി അവരുടെ അകത്ത് ഇതൊരു ദിവ്യ പുരുഷനാണെന്ന് മനസ്സിലായി. കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങുന്നു. ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം നിങ്ങൾ അന്വേഷിക്കുന്നില്ല. ദൈവത്താൽ മാനിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെയും നിങ്ങൾ നിശ്ചയമായി ബഹുമാനിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞതിന്റെ സംഗ്രഹം. ഈ ലോകത്തിൽ ആദരിക്കപ്പെടുക, മാനിക്കപ്പെടുക എന്നുള്ളത് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ല. എല്ലാവരുടെ ആഗ്രഹമാണ് സമൂഹത്തിൽ ആദരിക്കപ്പെടുക, മാനിക്കപ്പെടുക, അഭിലഷണീയമാണ്. എന്നാൽ മനുഷ്യന് ഏറ്റവും അരോചകം അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയില്ല. അനാദരിക്കപ്പെടുക, അപമാനിക്കപ്പെടുക, നിന്ദിക്കപ്പെടുക എന്നുള്ളതിനേക്കാൾ ഹൃദയത്തിന് വേദന നൽകുന്ന ഒന്നുമില്ല. പണം പോയി അല്ലെങ്കിൽ ഒരു ജോലി പോയി ഈ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല നഷ്ടങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നഷ്ടമാണ് മാനത്തിന്റെ നഷ്ടം. മാനിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും ഉത്തമവും അപമാനിക്കപ്പെടുക എന്നുള്ളത് വളരെ അനുവചനവും. ഈ ലോകത്തിലെ സാധാരണയുള്ള ഗതിയാണ്. വിശേഷിച്ച് ഉന്നത തലങ്ങളിൽ നിന്ന് നാം മാനിക്കപ്പെടുന്നുവെങ്കിൽ നമുക്കത് വളരെ വിലയേറിയതായി കരുതുവാൻ കഴിയും. വളരെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ഡിഗ്രി എടുത്തു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി അത് മടക്കി വെച്ചുകൊണ്ട് ഒരു ഗൗൺ ഇട്ടുകൊണ്ട് എടുക്കുന്ന ഫോട്ടോ ആരാ ഫ്രെയിം ചെയ്ത് വെക്കാം? എല്ലാവർക്കും ആഗ്രഹമുണ്ട് നാല് പേരൊന്ന് കാണണം. കാരണം ഞാൻ അധ്വാനിച്ചല്ലേ, ഉറക്കളച്ച് കൂടുതൽ ഉറക്കവും ഒക്കെ ഇളച്ച് പഠിച്ച് അധ്വാനിച്ച് നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. ഐക്കോട്ടെ, സംബഡി സീ അത് തീർച്ചയായിട്ടും അത് എല്ലാവരും ഒന്ന് കാണണം ആഗ്രഹം. പ്രസിഡന്റുമായിട്ടൊരു അഭിമുഖ സംഭാഷണത്തിന് നമുക്ക് ഇട വന്നാൽ തീർച്ചയായിട്ടും ആ ഷെയ്ക്കാൻ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാതെ ആരെങ്കിലും ജീവിക്കുമോ ലോകത്ത്? അത് തീർച്ചയായിട്ടും അതൊന്ന് കാണണം. അത് ഷെയ്ക്കാൻ പദവി പ്രിവിലേജ് ഉന്നതമായ അധികാരികളാൽ മാനിക്കപ്പെടുന്നത് ലോകത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഉന്നത ബിരുദധാരികളാകുമ്പോൾ ഉന്നതന്മാരുമായി സംസാരിക്കുമ്പോൾ അവരോടൊപ്പം ഇടകലർന്ന് നമുക്കൊരു സീറ്റ് ലഭിച്ച ഒരു സ്ഥാനം ലഭിച്ച അത് നാം വിലയേറിയ ഒരു പദവിയായി കരുതും. ഉന്നത പദവികളിൽ നിന്നുള്ള മാനം വളരെയധികം സന്തോഷപ്രദം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, 49-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല. ഈ ലോകത്തിലുള്ള മനുഷ്യർ നമ്മളെ എത്ര കണ്ട് മാനിച്ചാലും എല്ലാ കാലവും മനുഷ്യന് ആ പദവിയിൽ മാനത്തിൽ നിലനിൽക്കയില്ലെന്ന് വചനം വ്യക്തമായി പറഞ്ഞു. അത് നമ്മുടെ കർത്താവ് നന്നായിട്ടാണ് ക്രൂശീകരണത്തിന്റെ ആഴ്ചയിൽ ആരംഭ ദിവസമുള്ള ക്രിസ്തുവിന്റെ എഴുന്നള്ളത്ത് നിങ്ങൾ ഓർത്തു നോക്കൂ. കരുതമേൽ കയറി വാഹനമേറുന്ന ക്രിസ്തുനാഥൻ പോകുമ്പോൾ ഇടവും വലവും നിന്നുകൊണ്ട് പുരുഷാരം പറയുന്നു, ദാവീദ് പുത്രനെ ഹോശന്ന ഹോശന്ന ഹോശന്ന. വൃക്ഷത്തിന്റെ കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറുന്നു, വസ്ത്രം വിരിക്കുന്നു, കർത്താവിനെ ആദരിക്കുന്നു. വിരിക്കുന്ന വസ്ത്രം വെട്ടി താഴെയിടുന്ന കൊമ്പുകൾ ഹോശന്ന ഹോശന്ന പാടുന്ന ബാലന്മാർ അടങ്ങിയ സമൂഹം ഇങ്ങനെയായിരുന്നു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞതേ ഉള്ളൂ, ആ കൈവൊക്കിയ ആളുകൾ തന്നെ കടുത്ത ആ പുരുഷാരം അവരെ ക്രൂശിക്കാ ക്രൂശിക്കാ ക്രൂശിക്കായ. വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി താഴെയിട്ട അനേകർ ആഴ്ചയുടെ ആരംഭം ഒടുവിൽ വന്നപ്പോൾ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി അവനെ തന്നെ അതിനകത്ത് കുരിശിക്കുകയായി. വസ്ത്രം വഴിയിൽ വിരിച്ച് മാനിച്ച പുരുഷാരൻ ആഴ്ചയുടെ അവസാനമായപ്പോൾ തന്റെ വസ്ത്രം പറിച്ചുരിഞ്ഞ് തന്നെ അപമാനിക്കുകയായി. ഇതാണ് ലോകമെങ്കിൽ ഇതിൽ കൂടുതലൊന്നും ഇവിടെ നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. വ്യക്തി നാളെ നിന്നെ അധോലോകത്തോളം നിന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന തോന്നുന്ന വ്യക്തി നാളെ ഏറ്റവും മോശമായ ലാംഗ്വേജ് ഉപയോഗിച്ച് നിന്നെ തരം താഴ്ത്തുവാണ്. അതുകൊണ്ട് ഉയർത്തിയാൽ ഉയർന്നു പോകരുത്, താണാൽ താട്ടിപ്പോകരുത്. മനുഷ്യന്റെ ബഹുമാനം നിലനിൽക്കില്ല, ദൈവം നിന്നെ മാനിച്ചാൽ അതാണ് യഥാർത്ഥം. സർവശക്തനായി ദൈവത്താൽ മാനിക്കപ്പെടുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ലോകത്തിലും അവന് മാന്യതൊക്കെ ലഭിക്കും. നിശ്ചയമായിട്ടും ഈ ദൈവത്തിന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ തീർച്ചയായിട്ടും ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ഈ കർത്താവിന്റെ കഴുതമേലുള്ള യാത്രയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതന്നെ ഇനി ഒരു മറുവശം കൂടെ എല്ലാ കാര്യത്തിനും ഒരു ഓപ്പോസിറ്റ്. കർത്താവിനെ മാനിക്കുവാൻ ഈ വസ്ത്രം ധരിച്ചു വൃക്ഷത്തിന്റെ കൊമ്പുകൾ കെട്ടി ഹോസന്നാ പറഞ്ഞു. പക്ഷേ നമ്മുടെ കർത്താവിന്റെ പാദമൊന്നും വസ്ത്രത്തിൽ തൊട്ടിട്ടില്ലായിരുന്നു. പിന്നെ വസ്ത്രത്തിൽ നടന്നതെല്ലാം ആരാറിയോ? ആ കഴുത യേശുവിനെ വഹിച്ചുകൊണ്ട് ദേവാലയത്തിലിരുന്നു. കർത്താവിന്റെ ദൗത്യ നിർവഹണത്തിന് കഴുതയിൽ നിന്ന് യേശു ഇറങ്ങി നേരെ ദേവാലയത്തിലിരുന്നു. കുറച്ച് സമയം കഴുത അവിടെ നിൽക്കും. ഇത്രയും വേദസ്വതിലുള്ളൂ, ബാക്കിയുള്ളത് ഞാൻ എന്റെ ഭാവനയെ പറയും. ഇച്ചിരി നേരം കഴുത നോക്കിയപ്പോൾ അതിനകത്ത് കയറും കൊണ്ട് ചമ്മട്ടി ഉണ്ടാകുന്നു, അടിയും പിടിയും ബഹളമൊക്കെ. ഇവിടെ ഞാൻ അധികം നിൽക്കുന്നത് ശരിയല്ല, തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് കഴുത അങ്ങനെ തിരിച്ചു പോകാം. തിരിച്ചിങ്ങനെ പോകുന്ന അതേ വഴിയെ പോവുക. പോയി ഇങ്ങോട്ട് വന്ന സമയത്ത് പഴയ ആ വൃക്ഷക്കൊമ്പ് കൂടില്ല, നല്ല തുണിയെല്ലാം ആ നേരത്തെ വിരിച്ചത്, ഉറച്ച തുണി പോലും വഴി വിരിച്ചു. അപ്പൊ കഴുത ആ വഴിയിൽ നിന്ന് ചിന്തിക്കുന്നു. കഴുതകൾ ചിന്തിക്കാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. കഴുത ഇങ്ങനെ ഫിലോസഫി റോഡിൽ നിന്നാ മിക്കവാറും കഴുതകൾ ചിന്തിക്കുന്നു. വളരെ സാധാരണ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്തോ തല ഉയർത്തി എന്തോ അത് അഗാധമായി ചിന്തി. ഈ കഴുത മടങ്ങി വരുന്നു. മടങ്ങി വരുന്ന സമയത്ത് ഒറ്റ വസ്ത്രവും വഴിയിൽ വിരിച്ചിട്ടില്ല. അപ്പോൾ കഴുത ഞാൻ എന്റെ വഴി തെറ്റി വഴി തെറ്റിപ്പോയി. കുറച്ച് നോക്കപ്പെടും ഇവിടെ ഇങ്ങോ ഒറ്റ തുണി പോലും ഇല്ല. നേരത്തെ ആ റോഡിലെല്ലാം തുണി ഇങ്ങനെ വിരിച്ചിരിക്കേ നടക്കേ. അങ്ങനെ തല ഉയർത്തി നോക്കി കഴുത കണ്ടു ഈ വസ്ത്രങ്ങളെല്ലാം അതിന്റെ ഉടമസ്ഥനെടുത്തു. ശരിക്ക് കഴുകി കൊണ്ടുവന്ന് വിരിച്ച് ഉണക്കാനിട്ടേക്കാം. അപ്പോൾ ഈ കഴുത വിചാരിച്ചു അതായിരിക്കും ശരിയായുള്ള വഴി എന്ന് വിചാരിച്ച് നേരെ ആ വസ്ത്രത്തിന്റെ മുകളിലൂടെ കഴുത നടക്കാൻ ആ നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ഏറു വരുന്നു. ഭയങ്കര അടി വരുന്നു, ഇടി വരുന്നു, ഏറു വരുന്നു, ഓടിക്കുന്നു. എന്താ വ്യത്യാസം? പഴയ കഴുത, പഴയ വസ്ത്രം. ആ വഴി ആ കഴുത തന്നെ ആ വസ്ത്രത്തിൽ ചവിട്ടി നേരത്തെ പോയപ്പോൾ ഒറ്റയിടത്തും ഏറ് വന്നില്ല, തന്റെ പുറത്ത് ആരും അടിച്ചില്ല, ആരും ഓടിച്ചില്ല. എന്നാൽ ഇപ്പോൾ അതേ വസ്ത്രത്തിൽ ചവിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ഏറ് വന്നത്? നിങ്ങളെന്ന് പറഞ്ഞു എന്താ വ്യത്യാസം? ആമേൻ. നേരത്തെ ആ കഴുത യാത്ര ചെയ്തപ്പോൾ അതിന് മുകളിൽ ഇരുന്ന കർത്താവിനെ മാനിച്ചതായിരുന്നു. കഴുതയുടെ പ്രത്യേകത കൊണ്ടല്ല, കഴുതയുടെ വൈശിഷ്ട്യം കൊണ്ടല്ല, കഴുതമേൽ കയറിയവനെ ബഹുമാനിച്ചതിനാൽ ഈ കഴുതയ്ക്ക് ഈ മാനമൊക്കെ കിട്ടിയതാണ്. ദൈവദൃശ്യം ദൈവമക്കളെ നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഒരു വലിയ പാഠം. നമ്മുടെ കർത്താവിനെ വഹിച്ചുകൊണ്ടും ദൈവകൃപയിൽ നിന്നുകൊണ്ടും നമ്മുടെ ജീവിതയാത്ര കഴിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ മാനിക്കുന്നവർ നിന്നെയും മാനിക്കും. ദൈവത്തിന് സ്തോത്രമുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. ദൈവത്താൽ മാനിക്കപ്പെടുന്നവർ ലോകത്തിൽ ഏറ്റവും ധന്യരാണ്. സ്വന്തം ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ അബ്രഹാം എഴുന്നേറ്റിട്ട് കുറച്ചുനേരം കരഞ്ഞിട്ട് ചുവളെ ഹിത്യ കിടക്കൽ എന്ന് പറഞ്ഞു, എന്റെ ഭാര്യ മരിച്ചുപോയി, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയാണ്, എന്നെ മരിച്ചവളെ കുഴിച്ചിടാൻ ഒരു സകല സ്ഥലം തരുമോ? ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചുറ്റുമുള്ള ജാതികൾ പറഞ്ഞു, നീ എന്നതായി പറയുന്നത്? നീ ഒരു പരദേശിയെന്നോ? അല്ല, ഞങ്ങളുടെ ഇടയിൽ നീ ദൈവത്തിന് ഒരു പ്രഭുവാകുന്നു. നിന്റെ മരിച്ചവളെ അടക്കുവാൻ ഞങ്ങൾ നിശ്ചയമായിട്ടും ഒരു സ്ഥലം നിനക്ക് തരാതെ പോവുകയില്ല. തന്നെത്താൻ താഴ്ത്തി ഒരു പരദേശി എന്ന് ഓർത്തുകൊണ്ട് ജനത്തിന്റെ ജാതികളുടെ ഇടയിൽ താമസിച്ച അബ്രഹാമിനെ ദൈവത്തിന്റെ പ്രഭുവായി മാനിക്കുവാൻ ചുറ്റുമുള്ളവർ കഴിഞ്ഞു. അന്ധകാരത്ത് നൽപ്പത പ്രകാരത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി നാം വേർതിരിക്കപ്പെട്ട ഒരു പെക്കൂലിയർ പീപ്പിളാണ്. നമ്മുടെ നില പാലിച്ചാൽ മനുഷ്യരാലും നാം മാനിക്കപ്പെടും. നമ്മുടെ യജമാനെ മാനിക്കുന്നവർ നില പാലിക്കാതിരുന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അപമാനിക്കും. ആംബുലൻസ് പോകുമ്പോൾ ഹോ ഹോ എന്നുള്ള വലിയ ശബ്ദം ഉണ്ടാക്കി മറ്റു വാഹനങ്ങളെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് അതിശീഘ്രഗതിയിൽ പോകുവാൻ ആംബുലൻസിന് സാധിക്കും. കാരണം എമർജൻസി കേസിൽ അമേരിക്കയിൽ ഒരിടത്ത് ഒരു ആംബുലൻസ് അതിശീഘ്രഗതിയിൽ പോയി, വളരെ ശബ്ദത്തോട് പോയി, മറ്റു വാഹനങ്ങളെല്ലാം വഴിമാറിക്കൊണ്ട് ഓടി അങ്ങോട്ട് ചെന്ന് അത് നിർത്തിവെച്ച് അതിന്റെ ഡ്രൈവർ ഒരു പിസ്സ കടയിൽ കയറി പിസ്സ തിന്നാൻ തുടങ്ങി. ആ സമയത്ത് പോലീസ് വന്നൊക്കെ പോകും, ആംബുലൻസിനകത്ത് രോഗിയുമില്ല ഒന്നുമില്ല, ഇവൻ അതിശീഘ്രഗതി പോകുന്നത് എന്തിനാ, അവനെ അറസ്റ്റ് ചെയ്യും. നിനക്ക് വേഗം പോകാനായിട്ട് അനുവദിച്ചിരിക്കുന്ന പീസ അതിനാൻ വേണ്ടി പോകാനല്ല, നിനക്ക് വിശപ്പ് വേണം അതിനല്ല, അകത്ത് രോഗി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തക്കതായ കാരണമുണ്ടായിരിക്കണം. എംപ്റ്റി വെഹിക്കിളിൽ ഡ്രൈവർ യാത്ര ചെയ്യുമ്പോൾ അവര് വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും വേണ്ടിയല്ല മാന്യത, അതിനകത്ത് ആളുണ്ടെങ്കിൽ തക്കതായ കാരണത്തിൽ ഓൺ ഡ്യൂട്ടിയിലാണെങ്കിൽ മാത്രമേ ആ വാഹനത്തിന് മാന്യതയുള്ളൂ. നമുക്കൊരു ഗുണപാഠമാണ്. ദൈവത്തിന്റെ ദൈവകൃപയിൽ നിലനിൽക്കുന്ന ദൈവവൈതലെ, നീ ദൈവത്തിന്റെ കൃപയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ദൈവത്താൽ മാനിക്കപ്പെടും, ദേശത്തിൽ മാനിക്കപ്പെടും. ദൈവത്തിന്റെ അങ്ങനെ ലോകത്തിൽ മാന്യത എന്നത് നമുക്കെല്ലാം ഇഷ്ടമാണ്, അപമാനം എന്നത് അരോചകമാണ്. മനുഷ്യരാലുള്ള മാനം, ദൈവത്താലുള്ള മാനം, ഈ രണ്ടു തരത്തിലെ മാനങ്ങളെ കാണുവാൻ നമുക്ക് വേറൊരു സന്ദർഭത്തിൽ കർത്താവ് സംസാരിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ആ വാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ 12:42-43 42-43 യോഹന്നാൻ അനേകരും അവനിൽ വിശ്വസിച്ചു. പള്ളിപ്രഷ്ടരാകാതിരിപ്പാൻ പരീക്ഷന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലതാനും, പലരും വിശ്വസിച്ചെങ്കിലും ഏറ്റു പറഞ്ഞില്ലതാനും. അടുത്ത വാചകം,
അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ
മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. പല ആളുകൾക്കും കർത്താവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ പരസ്യമായി അവർക്ക് പറയാൻ നിവൃത്തിയില്ല. പിന്നെയോ, കാരണം ദൈവം മാനിക്കുന്നതിനേക്കാൾ മനുഷ്യ മാനത്തെ അധികം സ്നേഹിക്കും. ഈ രാത്രി നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്, ലോകം മാനിച്ചാലും അപമാനിച്ചാലും ആദരിച്ചാലും അനാദരിച്ചാലും ഏക സത്യ ദൈവത്തിങ്കിൽ നിന്നുള്ള ബഹുമാനമാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. അതിന് മാത്രമേ വില കൊടുക്കാവൂ. ഇന്ന് പുകഴ്ത്തും, നാളെ താഴ്ത്തും, ഇന്ന് ആദരിക്കും, നാളെ അനാദരിക്കും. മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അവർ അറിഞ്ഞിരിക്കാൻ വിശ്വസിച്ചിട്ട് ആർക്കും തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീതനും പേരെനിക്ക് എന്തിനാ എന്ന് ഈ രാത്രിയിൽ ആകാശമായി ആഴമായി നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ നമുക്ക് പാടുവാൻ കഴിയട്ടെ. ദൈവം സ്തോത്രം ഉണ്ടാകട്ടെ. ലോകമേതു യോഗ്യം ബഹുമാനിക്കുന്നു എന്നുള്ള തത്വം ബൈബിളിലല്ലാതെ മറ്റൊരിടത്ത് നിങ്ങൾ കാണുവാൻ കഴിയും. അഖിലാണ്ടങ്ങളുടെ ഉടയവനായി ദൈവം തമ്പുരാൻ മനുഷ്യക്കീടങ്ങളായി നമ്മളെ ബഹുമാനിക്കുന്നു എന്നുള്ളത് എത്ര കണ്ട് ചിന്തിച്ചിട്ടും എനിക്ക് അതുകൊണ്ട് അതിന്റെ അഗാധത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമുക്കായി കരുതുന്നു, ഒരു പണിവിടും നമ്മെ സംരക്ഷിക്കുന്നു, അത് നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, നമ്മെ പാലിക്കുന്ന ദൈവം, അതിനൊക്കെ അപ്പുറത്തായി നമ്മെ ബഹുമാനിക്കുന്ന ദൈവത്തെയാണ് നമസ്കരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ മാനിക്കുന്ന ദൈവം കൊളോണിയേഴ്സ് ആരെ അദ്ദേഹം മാനിക്കുന്നത്, അത് അന്വേഷിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. ഏക ദൈവത്തിങ്കിൽ നിന്നുള്ള ബഹുമാനം നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചില ക്ലൂസ് അവിടെ നിങ്ങൾ കാണാം. 1 ശമൂവേൽ 2:30 ശമൂവേലിന്റെ 1-ാം പുസ്തകം 2:30 ദൈവം പറയുന്ന പാഠങ്ങളുണ്ടല്ലോ.
ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ
ഇപ്രകാരം അരുളി ചെയ്യുന്നു,
നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു.
ആ നിന്റെ പിതൃഭവനം നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു.
ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകയില്ല.
എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും.
എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും.
ഹല്ലേലൂയ. എന്നെ നിന്ദിക്കുന്നവൻ, നമ്മൾ ദൈവത്താൽ മാനിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തെ ബഹുമാനിക്കുന്നത്. ദൈവത്തെ മാനിക്കുന്നവരെ നല്ലവനെ കളക്റ്റീവായിട്ടല്ല ഇൻഡിവിജ്വലായി ദൈവം നമ്മെ ഓരോരുത്തരെയും മാനിക്കുന്നതോ. ഉന്നത അധികാരികളെ മാനിക്കുന്നവരുണ്ട്, ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നവരുണ്ട്, ജയഭേരം ഇഴക്കുന്നവരുണ്ട്, അവരുടെ പതാക ഉയർത്തിക്കൊണ്ട നേതാവിന്റെ സൽഗുണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ദേശത്തൊക്കെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കസേരയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ മനുഷ്യരെ എല്ലാം ഓർക്കാൻ അവർ കഴിയും. ഇവരെയൊക്കെ മാനിക്കാനുള്ള പേരവർക്ക് അറിഞ്ഞുകൂടാ, നാട് അറിഞ്ഞുകൂടാ, അഡ്രസ് അറിഞ്ഞുകൂടാ. അവരുടെ മുമ്പിൽ നിത്യം പരിചരിക്കുന്ന ചിലരെ മാത്രമേ പ്രസിഡന്റിനും പ്രൈം മിനിസ്റ്റർക്കും ശ്രേഷ്ഠ പദവിയിൽ എത്തുന്നവർക്കും സാധിക്കുകയുള്ളൂ. അവർക്ക് വേണ്ടി ആയിരം ആയിരങ്ങൾ കൊടി പൊക്കിയവരാണ്, ജയവേരി മുടക്കിയവരാണ്, സിന്താബാദ് വിളിച്ചവരാണ്, വളരെയധികം മാനിച്ചവരാണ്. ദേശത്തെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ അധികാരിക്ക് പോലും അവർക്ക് വേണ്ടി പ്രസംഗിച്ച എല്ലാവരെയും മാനിക്കാൻ സാധിക്കയില്ല. എന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവം അങ്ങനെയല്ല. ചെറ്റക്കുടിലെ പട്ടിണി പാവമായാലും ദൈവത്തെ മാനിക്കാൻ മനസ്സ് വെച്ചാൽ പേര് ചൊല്ലി മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിവേക്ഷത ഉച്ചയാകട്ടെ, സംസ്കാര ശൂന്യരാകട്ടെ, ആ ഉള്ള പരിതസ്ഥിതി വളരെ പാവപ്പെട്ടവനായി പാവപ്പെട്ടവളായി ലോകത്തിൽ ആരാലും അറിയപ്പെടാതിരുന്നുവെങ്കിലും ദൈവത്തെ ബഹുമാനിക്കുവാൻ നീ മനസ്സ് വെച്ചെങ്കിൽ നിന്റെ പേര് പറഞ്ഞ് നിന്നെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അങ്ങനാണ്ടങ്ങളുടെ ഉടയവനായ ദൈവം മനുഷ്യക്കീടമായി നമ്മെ മാനിക്കുന്നു. ആ മാനിക്കണമെങ്കിൽ, ദൈവത്തെ മാനിക്കണമെങ്കിൽ അതിന് വ്യവസ്ഥയും യോഹന്നാൻ 5:23 വാക്യം വായിച്ചു, John 5:23. അവിടെ ദൈവത്തെ മാനിക്കുന്നത് ഇതിന് ഒരു വ്യവസ്ഥ കാണുവാൻ കഴിയും.
പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല.
പുത്രനെ ബഹുമാനിക്കാത്തവൻ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ദൈവപുത്രനായ യേശുക്രിസ്തുവിന് ലോകരക്ഷിതാവായി ദൈവം കാലസമ്പൂർണതയിൽ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രനെ വേണ്ടാതെ ദൈവത്തെ മാനിക്കുന്ന വലിയൊരു കൂട്ടം മതങ്ങളെ നിങ്ങൾ കാണുക. നല്ല മനുഷ്യര്, അതിഭക്തര്, പരമഭക്തര്, വളരെ നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നവർ, അവർക്ക് ദൈവത്തെ വേണം, യേശുക്രിസ്തുവിനെ വേണ്ട. യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തെ മാനിച്ചാൽ ആ മാന്യത ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഭൂലോകത്തിന്റെ മുഴുവൻ രക്ഷകനായി തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. അയച്ചു അവൻ നരാകൃതി പൂണ്ട് ലോകത്തിൽ വന്നപ്പോൾ ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവൻ പരസംഗത്താൽ ജനിച്ചവനല്ലേ, വേശ്യാ പുത്രനല്ലേ, ചുങ്കക്കാരുടെ പാപികളുടെ സ്നേഹിതനല്ലേ എന്ന് പറഞ്ഞ് ലോകവനെ പുച്ഛിച്ച് പുറന്തള്ളുകയായിരുന്നു. എന്നാൽ ആ തച്ചന്റെ മകന്റെ മുൻപിൽ മുട്ടുമടക്കി അവനെ സ്വീകരിപ്പാൻ ചില പാവപ്പെട്ടവർക്കൊക്കെ സാധിച്ചു. അങ്ങനെ ആ പുത്രനായ യേശുവിനെ മാനിച്ചവരെല്ലാം ഒരു ദിവസം ദൈവത്താൽ മാനിക്കപ്പെടുവാൻ പോവുകയാണ്. ആയിരം ആയിരം ദൂതന്മാരുടെ മുമ്പിൽ വെച്ച്, കോടി കോടി വിശുദ്ധന്മാരുടെ നടുവിൽ വെച്ച് പുത്രനെ ഏറ്റുപറഞ്ഞവരെല്ലാവരും സ്വർഗത്തിൽ മാനിക്കപ്പെടും. ദൈവത്തിന്റെ ബലവാന്മാരും ശക്തന്മാരും അനേകർക്ക്, കരുത്തന്മാർക്ക്, കുലീനന്മാർക്ക്, ശ്രേഷ്ഠന്മാർക്ക് യേശു ക്രിസ്തുവിന്റെ ആളത്വം മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഈ നസ്രയത്തിലെ തച്ചന്റെ വിറകിൽ പോകുവാൻ ദൈവം നമുക്കൊക്കെ വാങ്ങുന്നു. ദൈവത്തിന്റെ തച്ചന്റെ മകനല്ലയോ എന്ന് പറഞ്ഞവനെ പരിഹസിച്ചെങ്കിലും ഇവനേക്കാൾ വലിയൊരു തച്ചൻ ഉണ്ടായിട്ടേ ഇല്ല. ഹല്ലേലൂയ. ഒരൊറ്റ ഇരിപ്പിലിരുന്ന് രണ്ട് ബിൽഡിങ്ങിന്റെ കോൺട്രാക്ടാണ് കർത്താവ് എടുത്തത്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന്, ഭൂമിയിൽ ഒരു വലിയ കെട്ടിടം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് നിങ്ങളെ പണിതിരിക്കുന്നു. അവയിൽ നിങ്ങൾ അവരും നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. നീ അത്രോസാകുന്നു ഈ പാറമേൽ ഞാനെന്റെ സഭയെ പണി. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ദൈവസഭയാകുന്ന സ്വന്തം ഭൂമിയിൽ പണി. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ. ദൈവസഭയ്ക്ക് നിത്യം പാർക്കുവാൻ ഒരു മനോഹരമായ കെട്ടിടം നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ പണി. അപ്പോൾ ഭൂമിയിലൊരു കെട്ടിടം, സ്വർഗത്തിലൊരു കെട്ടിടം. സഭയാകുന്ന കെട്ടിടം ഭൂമിയിൽ, സഭയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം സ്വർഗത്തിൽ. ഒറ്റ ഇരിപ്പിലിരുന്ന് രണ്ട് മഹാസൗദങ്ങൾ പണിയുന്ന വലിയ തച്ചന്റെ പിറകെ പോകുവാൻ നമുക്ക് ഭാഗ്യം. ജനമേ, ഈ ലോകത്തിലെ അനേക ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കളായി നമുക്ക് നോക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം നന്ദി നിറയുന്നു. ഇശയ്യാ പ്രവാചകൻ 53 ഇങ്ങനെ പറഞ്ഞു, നാമോ അവനെ ആദരിച്ചതുമില്ല. പൊതുജനത്തിന്റെ പൊതുസമൂഹത്തെ ഉദ്ദേശിച്ചു ശ്രേയന്റെ പ്രതിനിധിയായി ശ്രീ ആ പ്രവാചകൻ പറയുകയായിരുന്നു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറവൻ നിന്നവനായിരുന്നു. വ്യസനമാത്രമായിരുന്നു. നാമോ അവനെ ആദരിച്ചതുമില്ല. ദൈവപുത്രനെ ആദരിപ്പാനേ കഴിയും. എന്നാൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുന്നതിനാൽ, അവനെ അനുസരിക്കുന്നതിനാൽ തന്നോടുള്ള ബഹുമാനം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ ആദരിക്കുന്നത് നഗരചർവണമാകരുത്. മത്തായി 15 യേശു പറഞ്ഞു, അതെ ഈ ജനം അധരം കൊണ്ടിനെ ബഹുമാനിക്കുന്നു. അവിടെ യെശയ്യാ പ്രവചനം 29-ാം അധ്യായത്തിലെ ഒരു വാക്യം കോട്ടിയുകയായിരുന്നു, ഈ ജനം അധരം കൊണ്ടിനെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു. വെറുതെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് കൊണ്ടല്ല, യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നത് കൊണ്ടല്ല, ദൈവത്തെ വളരെ പൊഴുത്തുന്ന ആളുകളുണ്ട്. ദൈവകൽപ്പനെ അനുസരിപ്പാൻ അവർക്ക് മനസ്സിലായി. അതെ, നല്ല ജലസ്നാനമോ വിശുദ്ധ ജീവിതമോ വേർപാടോ ദൈവീക വഴികളിലൂടെ നടപ്പാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അനുസരിപ്പാൻ താല്പര്യമില്ലെങ്കിലും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത വളരെ നല്ല കാര്യമാണ്. അങ്ങനെ കടയിൽ പോയി സാധനം വാങ്ങിച്ചു വരാൻ പറയുമ്പോൾ, അപ്പച്ചാ നീ നല്ലവനാകുന്നു, അപ്പച്ചാ നീ പിന്നെ സൗന്ദര്യനാകുന്നു, അപ്പച്ചാ നീ കരുത്തനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ ആ കാര്യം അനുസരിക്കുകയും ചെയ്തില്ലെങ്കിൽ അപ്പൻ എന്താ സന്തോഷം, ഇങ്ങനെയുള്ള ഒരു മോനുണ്ടായി പോയല്ലോ എന്നായിരിക്കും. അപ്പത്തിനെ വളരെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഒരു വ്യക്തിയെ നാം ആദരിക്കുന്നത് ആ വ്യക്തിയുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിലാണ്. നമ്മുടെ ദൈവത്തെ നാം ആദരിക്കുന്നെങ്കിൽ അവന്റെ ആദരവ് വെളിപ്പെടുന്ന അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനാലായിരിക്കും. ആകയാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിനെ മാനിക്കുന്നവർ അധരതരുവണമല്ല, പൂർണ്ണമായി അനുസരിപ്പാൻ തയ്യാറാകണം. വെറും വാട്ടർ, വെറും വെള്ളം, അതിനകത്ത് ഒരാളെ ഒന്ന് മുക്കി ഒന്ന് പൊക്കുന്നതിനകത്ത് എന്താ ഇത്ര അർത്ഥം? ആ വെള്ളത്തിന് ശക്തി ഉണ്ടോ? സഹോദരന്മാരെ, വെള്ളത്തിലുള്ള ശക്തി കുളത്തിലല്ല ശക്തി. വെള്ളത്തിനും ശക്തിയില്ല, കുളത്തിനും ശക്തിയില്ല, ആ കർമ്മത്തിന്റെ പ്രസക്തി എന്ത്? അതാര് കൽപ്പിച്ചു? ആ കൽപ്പനയ്ക്കാണ് ശക്തി. ആര് കൽപ്പിച്ചു? ആ കൽപ്പനയുടെ ശക്തിയിൽ ഇറങ്ങിയേ തീരുകയുള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച യേശു കൽപ്പിച്ച കൽപ്പനയാണ് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം എന്നുള്ളത്. അതുകൊണ്ടാണ് 120 മൈൽ ഓടി വരുന്ന, എത്ര സ്പീഡിൽ വരുന്ന ഒരു ട്രക്കും ഒരു സ്പീഡിൽ വന്നാലും ഒരു ഒരു മെലിഞ്ഞ പോലീസുകാരൻ, ഹിന്ദി പറഞ്ഞാൽ ദുബല പത്തല ഒരു പോലീസുകാരൻ ഇങ്ങനെ കൈ കാണിച്ച ആ കൊഴുത്ത് തടിച്ച ഡ്രൈവർ 120 മൈൽ ഓടി സ്പീഡിൽ വരുന്നവനും അവൻ അവിടെ നിൽക്കും. ഇവൻ ഇങ്ങനെ കാണിച്ചെങ്കിലേ ഇവന് ഇവന്റെ ഈ വലിയ കരുത്തനായ ഡ്രൈവറിന്റെ മുമ്പിൽ ഈ ചെറിയ പോലീസുകാരൻ ഒന്ന് മുറിയ പറക്കുന്നേ ഉള്ളായിരിക്കും. പക്ഷേ അവന്റെ ആള അതിന്റെ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ കരുത്തല്ല, അവന്റെ പിന്നിൽ ഉള്ള അധികാരത്തിനാണ് വില. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകുന്നത്. ഇതുപോലെ 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തുവിനെ ദൈവം അയച്ചതാകയാൽ ആ പുത്രന്റെ വാക്കുകളുടെ പിന്നിൽ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയായിരുന്നു ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല, എന്റെ എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് സംസാരിക്കണമെന്നും ഇന്നത് പറയണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. ആകയാണ് അവനെ അനാദരിച്ചവരുടെ കൂട്ടത്തിൽ ദൈവപുത്രന്റെ മുൻപിൽ മുഴങ്കാലും അടക്കി ദൈവപുത്രന്റെ കൽപ്പന അനുസരിച്ച് ആ പാതയിൽ നടക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നിറയുമാറാകട്ടെ. പുത്രനെ അനുസരിക്കുന്നതിൽ, അവനെ അംഗീകരിക്കുന്നതിൽ നാം ദൈവത്തെയാണ് മാനിക്കുന്നത്. പുത്രനെ അംഗീകരിക്കുമ്പോൾ ദൈവത്താൽ മാനിക്കപ്പെടുന്നു. ദൈവപുത്രന്റെ കരത്തിൽ പിടിച്ചുകൊണ്ടാണ് ഈ ഭവനത്തിലേക്ക് നമുക്ക് വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രമുണ്ടാകും. ഞാൻ എന്റെ വീട്ടിൽ വന്ന് കയറുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരു മോൻ എന്റെ കത്തയിൽ ഇരിക്കുന്നു, ആ കത്തിലേക്ക് കിടക്കുന്നു, ഒരു തിരക്കൻ അതിലേക്ക് കൊടുക്കെ നടക്കുന്നു. ഞാൻ വിചാരിക്കുന്നു, ഇവൻ എങ്ങനെ വന്നു ഇവിടെ? ഇവൻ ആരവനെ പരിചയമില്ല. ഞാൻ അല്പ രോഷാകുലനായി അവനെ നോക്കി നിൽക്കുമ്പോൾ എന്റെ മോൻ ഓടി വന്ന് പറയുന്നു, പപ്പ ഇതെന്റെ ഫ്രണ്ടാണ്, ഞാൻ ലഞ്ചിന് കൊണ്ടുവന്നതാണ്, എന്റെ ക്ലാസ്മേറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്റെ കോപിഷ്ടമായ മുഖം മാറി പ്രസന്നമാകുന്നു. ഞാൻ ഉടനെ ചോദിക്കുന്നു, മോനെ നിന്റെ പേരെന്താ? നിന്റെ പപ്പായുടെ പേരെന്താ? ഇരുന്നാട്ട് അവനെ ഞാൻ ആദരിക്കുന്നു. കാരണം നേരത്തെ ഞാൻ അവനെ അറിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മകൻ എന്നെ പരിചയപ്പെടുത്തി, ഞാൻ ഇവനെ കൊണ്ടുവന്നതാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വീട്ടിൽ നമ്മളെല്ലാവരും വന്നു കയറിയത്. ദൈവത്തോ ഒരു കാലത്ത് ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പരദേശികളും ദൈവത്തിന് ശത്രുക്കളുമായ നാം ദൈവത്തിന്റെ വീട്ടിൽ വന്നത് മൂത്ത പുത്രന്റെ കൈയെ പിടിച്ചോണ്ട് വന്നവരാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവങ്ങളാകുവാൻ
അവൻ അധികാരം കൊടുത്തപ്പോൾ പിന്നെ ഞാൻ അവനെ കാണുന്നത് എന്റെ മകനിൽ കൂടെയാണ് കാണുന്നത്. ഇന്ന് എന്നെയും നിന്നെയും നമ്മുടെ ദൈവം കാണുന്നത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് കാണുന്നത്. പുത്രനോടൊപ്പം ഈ വീട്ടിൽ വന്നത് കൊണ്ട് അഭിമാനമുള്ള ദൈവമക്കൾ കരകളിൽ ക്രിസ്തുവേശുവിനെ അംഗീകരിച്ചതോടുകൂടി ദൈവ മക്കളായി ഒരു പ്രവാചകനെ വീട്ടിൽ കൈക്കൊണ്ടാൽ പ്രവാചകന്റെ പ്രതിഫലം കിട്ടും, ഒരു നീതിമാനെ വീട്ടിൽ കൈക്കൊണ്ടാൽ നീതിമാന്റെ പ്രതിഫലം കിട്ടും. എന്നാൽ ദൈവപുത്രനെ കൈക്കൊണ്ടാൽ കേവലം പ്രതിഫലമല്ല, ദൈവമക്കളായി മാറുകയാണ്. നമ്മൾ ദൈവത്തിന് ശോധനമുണ്ടാകട്ടെ. പ്രവാചകനെ കൈക്കൊണ്ടാൽ പ്രതിഫലമേ ഉള്ളൂ, നീതിമാനെ കൈക്കൊണ്ടാൽ പ്രതിഫലമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കൈക്കൊണ്ടാൽ കേവലം പ്രതിഫലമല്ല, അവനിൽ കൂടെ നാം ദൈവപുത്രന്മാരായി ദൈവത്തിന്റെ പുത്രപുത്രന്മാരായി തീരുന്നതിൽ ദൈവത്തിന് ശോധന ചെയ്യുന്നു. പുത്രനെ മാനിച്ചാൽ നീ ദൈവത്താൽ മാനിക്കപ്പെടും. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ലോകത്തെ രക്ഷിപ്പാനായി. പുത്രനെ അംഗീകരിക്കുന്നവർ അവർ ദൈവത്തെ മാനിക്കുക. ആ പുത്രനെ ബഹുമാനിക്കാത്തവർ പിതാവിനെ മാനിക്കുന്നില്ല. പുത്രനെ ആദരിക്കുമ്പോൾ പിതാവിനെ മാനിക്കും. പിതാവ് പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാന് മാനിക്കും. ഒരു ദിവസം ഏറ്റു. ഇനിയും നാം ദൈവത്തെ മാനിക്കുന്നത് എങ്ങനെയാണ്? സദൃശവാക്യ പുസ്തകം 3:9 ഒൻപതാം വാക്യം വായിച്ച് പ്രൊവർബ്സ് 3:9 ദൈവത്തെ മാനിക്കുന്നത്. സാമ്പത്തികമായ നന്മകൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നന്മകളിൽ നിന്നും ദൈവത്തിനായി വേർതിരിച്ച് മാറ്റി കൊടുക്കുമ്പോൾ ദൈവത്തെ നാം ബഹുമാനിക്കുക. സാമ്പത്തികമായ നമ്മുടെ സൗകര്യങ്ങൾ കൊണ്ട് ദൈവത്തെ മാനിക്കുന്നു. ദൈവദാസനായ ദാവീദ് പറഞ്ഞു, ദൈവമേ ഞങ്ങൾ ഇത്ര മനഃപൂർവമായി നിനക്ക് ദാനം ചെയ്തെന്ന് പറയുവാൻ ഞങ്ങൾ ആര്? എന്റെ ജനവും എന്തുള്ളു? സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്? നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ച് നിനക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന സകല നന്മകളൊന്ന് ഓർത്ത് നോക്കി ദൈവദാസനായ പൗലോസ് പറയുന്ന പോലെ, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? നിന്റെ സ്വയം ശക്തി കൊണ്ട് നിനക്ക് എന്ത് ലഭിച്ചിട്ടുള്ളൂ? ദൈവം തന്നതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ദൈവത്തിന് സ്തോത്രം. നീ പഠിച്ചു, പരീക്ഷ എഴുതി, പാസ്സായി. എന്നാ പഠിച്ചവരെല്ലാവർക്കും പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. പരീക്ഷ എഴുതിയവർക്ക് എല്ലാവർക്കും ജയിപ്പാൻ കഴിഞ്ഞില്ല. ജയിച്ചവർക്ക് എല്ലാവർക്കും ജോലി കിട്ടാൻ കഴിഞ്ഞില്ല. ജോലി കിട്ടിയവർക്ക് എല്ലാവർക്കും അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് എല്ലാവർക്കും ആരോഗ്യത്തിൽ നിലനിൽപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം നിന്നെ സ്നേഹിച്ചു മാനിച്ചു മറ്റുള്ളവരുടെ മുൻപാകെ നിന്നെ ഉയർത്തി ഒരു വരുമാന മാർഗം നിനക്ക് ദൈവം തന്നെങ്കിൽ നിന്റെ മിടുക്കൽ ചൊണയുമല്ല, ദൈവം തന്ന ദാനമാണ്. ദൈവമേ, എന്റെ കൂടെ പഠിച്ച എല്ലാവരും ജയിച്ചില്ലല്ലോ. ജയിച്ച എല്ലാവർക്കും ഇവിടെ കാനഡയിലോ അമേരിക്കയിലോ ഒന്നും വരാൻ കഴിഞ്ഞില്ലല്ലോ. വന്ന എല്ലാവർക്കും ജോലി ലഭിച്ചില്ലല്ലോ. അനേകർക്കും അത് സാധിക്കാതിരുന്നപ്പോൾ എനിക്കത് ലഭിച്ചത് നിന്റെ കൃപയും ദാനമെന്ന ഓർമ്മ നീ മറക്കരുത്. ഒരു കാലത്ത് നീ അത് മറക്കരുത്. യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരങ്ങളും അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവമേ, അത് ഓർക്കുമ്പോൾ സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊടുക്കുന്നെങ്കിൽ സമൃദ്ധിയായി ആ അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് പ്രതിഫലമായി കൊടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകും. രാജാക്കന്മാരുടെ നാളുകളിൽ എത്രയോ പേര് ദൈവ മക്കളെ ദൈവ ഭക്തരെ ആദരിച്ചതിന്റെ ഫലം ലിമിറ്റഡ് റിസോഴ്സസ്. തങ്ങളുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അതേ അന്ന് ഇറങ്ങി വന്ന എത്രയോ ആദരിച്ചെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ മാനിച്ചിട്ടുണ്ട്, അതിന്റെ പലിശ കൂട്ടി കൊയ്തെടുക്കുവാൻ മക്കളെയും മക്കളുടെ മക്കളെയും അനുവദിച്ചിട്ടുണ്ട്. ഹൃദയംഗമായി വിശ്വസിക്കുന്ന ദൈവക്കൾ ഒന്നാം കുഞ്ഞുങ്ങളെ പട്ടണിയിട്ട് പോയി നടന്നു വന്ന അടിക്കന്റെ ഭവനത്തില് അതിനനേക കാര്യങ്ങൾ ഉദാഹരണമായി പറയുവാനുള്ള അവർക്ക് അതേ ആ കഴിക്കാതിരിക്കുന്ന സമയത്തും കർത്താവിനെ മാനിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവഭക്തരെ മാനിച്ചിട്ടുണ്ടെങ്കിൽ പലിശ കൂട്ടി ദൈവം തലമുറകളെ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് വലിയവനായ ദൈവം അരുളി ചെയ്തു. ആ കാര്യത്തിൽ ദൈവം വിശ്വസ്തനായി. ദൈവത്തിന് സ്തോത്രമുണ്ടാകും. യഹോവയെ നിന്റെ ഫലം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും നീ ബഹുമാനിക്കുക. ലഭിക്കുന്ന വരുമാനത്തിൽ 1/10 അത് പഴയ ദിനത്തിലെ പ്രമാണമാണെങ്കിലും പുതിയ ദിനത്തിൽ നീക്കം ചെയ്തായിട്ട് നാം കാണുന്നില്ല. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ പ്രമാണ സാധനമാണ്. നീ വേർതിരിക്കുമ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു, എന്റെ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന്. കൽപ്പനയ്ക്ക് മുന്നേ അബ്രഹാം സകലത്തിനും 1/10 കൊടുത്തു. ഉദാഹരണം ഇത്രയേ ഉള്ളൂ, കർത്താവേ നീ എനിക്ക് തന്നിട്ടുള്ള ഈ സമ്പത്ത് എന്റേതല്ല, നിന്റേതാണ്. ഉടമസ്ഥാവകാശം നിന്റേതെന്ന് വെളിപ്പെടുത്താനാണ് 1/10 കൊടുക്കുവാൻ ദൈവത്തിന്റെ വകയാണ് മുഴു സമ്പത്തും വെളിപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ആയിരുന്നു പഴയ ദൈവകാലത്തിന്റെ ശാംശം. ദൈവത്തിന്റെ സ്തോത്രം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുഡ് ന്യൂസ് വായിക്ക ഞാൻ വായിച്ചപ്പോൾ മൂന്ന് രാജ്യക്കാർ ഒരുമിച്ച് നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന കാര്യം അവർ ഓരോരുത്തരും പറഞ്ഞു. ഒരു അമേരിക്കക്കാരൻ, ഒരു ഇംഗ്ലണ്ടുകാരൻ, ഒരു ഇന്ത്യക്കാരൻ. അമേരിക്കക്കാരൻ പറഞ്ഞത്, ഞാന് പേച്ചക്ക് ഒക്കെ കിട്ടിയാൽ വലിയൊരു വൃത്തം വരയ്ക്കും, എന്റെ കയ്യിൽ കിട്ടുന്ന പേയ്മെന്റ് മുഴുവനും ഞാൻ കർത്താവിന്റെ നാമത്തിൽ മേലോട്ടിടും, ആ വൃത്തത്തിൽ വീഴുന്നതെല്ലാം ദൈവത്തിന് കൊടുക്കും, ബൈ ചാൻസ് വൃത്തത്തിന് വെളിയിൽ പോകുന്നത് മാത്രമേ ഞാൻ എടുക്കൂ. അപ്പോൾ ഇംഗ്ലണ്ടുകാരൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വലിയ വൃത്തം വരയ്ക്കാറില്ല, എന്റെ കയ്യിൽ പേയ്മെന്റ് കിട്ടിയാൽ ഒരു ചെറിയ വൃത്തമേ ഞാൻ വരയ്ക്കൂ, ചെറിയ വൃത്തത്തിനുള്ളിൽ നിന്ന് ഈ പണം ഞാൻ ദൈവത്തിനായി ഇട്ടുകൊടുക്കും, ചെറിയ വൃത്തത്തിൽ വീഴുന്നത് ഞാൻ എടുക്കൂ, വെളിയിൽ പോകുന്ന എല്ലാം ദൈവത്തിന് കൊടുക്കും. അപ്പോൾ ഇന്ത്യക്കാരൻ പറഞ്ഞു, ഞാൻ വൃത്തമേ വരയ്ക്കാറില്ല, എന്റെ കയ്യിൽ കിട്ടുന്ന പണം മുഴുവനും ഞാൻ ദൈവത്തിനായി കൊടുക്കും, ദൈവത്തിന് വേണ്ടതെല്ലാം മേലോട്ട് പോകണം, താഴെ വീഴുന്നതെല്ലാം ഞാൻ എടുക്കും. അദ്ദേഹത്തിന് പറയാനുള്ളത്, ദൈവം സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവമാണെങ്കിൽ അതെ ഈ പണം ദൈവത്തിന് തന്നെ എടുത്തുകൊള്ളട്ടെ, താഴെ വീഴുന്നതെല്ലാം എനിക്ക്. അങ്ങനെയുള്ളതാണ് ഇന്ത്യൻ മനോഭാവം. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരാർക്കും അങ്ങനെയുള്ള മനോഭാവം ഉണ്ടായി തോന്നില്ല, ഉണ്ടെങ്കിൽ അത് തിരുത്തണമില്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ദൈവമേ, നിങ്ങൾ നിന്നല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, എന്താണ് കൊടുക്കാതിരുന്നാ മതി. അതേ അമർത്തി കുലുക്കി അതാണ് ദൈവത്തിന്റെ പ്രതിജ്ഞയും വാഗ്ദത്തമെങ്കിൽ ഈ രാത്രി അതെയും വിശ്വസ്തനാണ്. ദൈവമക്കളെ, ദൈവത്തെ മാനിക്കുന്നത് കൊടുത്തു മാനിക്കുന്നു. പുത്രനെ, ഏകജാവനായ പുത്രനെ ഇങ്ങോട്ട് തന്നു, നാം അതിനെ ആ പുത്രനെ അംഗീകരിച്ചു, ദൈവത്തെ മാനിച്ചു. രണ്ട്, ഭൗതിക നന്മകൾ ദൈവം തന്നു, അതിൽ നിന്ന് നാം ദൈവത്തിന് കൊടുത്തു, ദൈവത്തെ മാനിച്ചു. ഒരു ദിവസം നാം ദൈവത്താൽ മാനിക്കണം. പുത്രനെ മാനിക്കുന്നവരെ ഭൂതന്മാരുടെ മുൻപിൽ ഏറ്റു പറഞ്ഞ് ദൈവം മാനിക്കും. ദൈവത്തിന് കൊടുത്തു മാനിച്ചവരെ ഏറെ പ്രതിഫലം നൽകി ദൈവം മാനിക്കും. ഇനി ദൈവത്താൽ മാനിക്കപ്പെടുന്നത് 1 Corinthians 4:5. സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി അവൻ ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. ദൈവത്താൽ മാനിക്കപ്പെടുന്നത് എപ്പോഴാണ്? എന്റെയും നിന്റെയും ഹൃദയത്തിലെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. ഒരു വൃക്ഷത്തിന് രണ്ട് ഭാഗം, ഒന്ന് ദൃശ്യഭാഗം, മറ്റത് അദൃശ്യഭാഗം. മണ്ണിന് മീതെയുള്ളത് ദൃശ്യഭാഗം, മണ്ണിനടിയിലുള്ളത് അദൃശ്യഭാഗം. എന്നാൽ പുറമെയുള്ളത് മനുഷ്യൻ നോക്കുന്നു, ആന്തരികമായ അവയവങ്ങളെ, ഹൃദയത്തെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ശോധന ചെയ്യുന്നു. ഹൃദയാന്തർഭാഗത്ത് വിശുദ്ധിയും ഭക്തിയും ഉള്ള ഒരു ദൈവമൈതൽ ദൈവസ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. ലോകത്തിൽ നീ എത്ര കണ്ട് നിന്ദിക്കപ്പെട്ടാൽ, അപമാനിക്കപ്പെട്ടാൽ, ലോകം മുഴുവനും നിന്നെ തെറ്റിദ്ധരിച്ചാൽ, ഏറ്റവും മോശമായ ഭാഷയിൽ താറടിച്ചാലും, നിന്റെ നീതിയെ പ്രഭാതം പോലെ പ്രകാശിപ്പിക്കുന്ന ഒരു ദിവസം സ്വർഗത്തിലുണ്ട്. ഹൃദയത്തിന്റെ ആലോചന വെളിപ്പെടുത്തും. ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കും. ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളെല്ലാവരും ഇരിക്കുന്നു. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾ എല്ലാവരും നിൽക്കും, നമ്മുടെ കർത്താവ് മാത്രം ഇരിക്കും. മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകുമ്പോൾ ന്യായവിധികൾ പലതാണ്. മത്തായി 12:36 മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിസ്താര ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. റോമർ 2:16 മനുഷ്യരുടെ രഹസ്യങ്ങളെ ദൈവേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. 2 Corinthians 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇവിടെ നാം വായിച്ചു, വാക്ക് മാത്രമല്ല, പ്രവൃത്തി മാത്രമല്ല, രഹസ്യം മാത്രമല്ല. 1 Corinthians 4:5 നാം വായിച്ചത്, ഹൃദയത്തിലെ ആലോചന വെളിപ്പെടുത്തും. ഹൃദയത്തിൽ നീ ചിന്തിച്ച ചിന്തനങ്ങളെല്ലാം വെളിപ്പെട്ടു വരുമ്പോൾ വിശുദ്ധ ജീവിതം ചെയ്ത ദൈവമക്കൾ ദൈവത്താൽ മാനിക്കപ്പെടും. എന്താണ് ഈ ഹാർട്ട്? സ്വാഭാവികമായി മുഷ്ടിയുടെ വലിപ്പത്തിന്റെ അവയവമല്ല വേദശാസ്ത്രത്തിലെ ഹൃദയം. വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന പോലെ മുഷ്ടിയുടെ വലിപ്പത്തിലുള്ളതും രക്തപ്രവാഹത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും ഹൃദയസ്പന്ദനം, ഹൃദയ സ്തംഭനം തുടങ്ങിയുള്ള ഹാർട്ട് സർജറി തുടങ്ങി ഇവിടെ നമ്മൾ കാണുന്ന ഹൃദയമല്ല ബൈബിളിലെ ഹൃദയം. മനുഷ്യന്റെ സ്വഭാവ രൂപവൽക്കരണത്തിന്റെ ആസ്ഥാനമാണ് ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാന ശക്തി, സ്വഭാവ രൂപവൽക്കരണം. ഇതിന്റെ കേന്ദ്ര ബിന്ദുവായ ഹൃദയം. ആ ഹൃദയത്തെ നീ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നല്ലതാകുന്നത്. അതാണ് സദൃശവാക്യ പുസ്തകം 4:23 ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത്, കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്, ആ ഫൗണ്ടർ ഓഫ് ലൈഫ് ഈസ് ഓൺ ദ ഹാർട്ട്. ഹൃദയത്തെ കാത്തുകൊള്ളൂ, അവിടെയാണ് ജീവന്റെ ഉത്ഭവം. ഈ ഹൃദയം ശുദ്ധമാകുന്നെങ്കിൽ നിശ്ചയമായി നിന്റെ വാക്കുകൾ ശുദ്ധമായിരിക്കും, നിന്റെ സ്തോത്രം, നിന്റെ പ്രവൃത്തി ശുദ്ധമായിരിക്കും. നിന്റെ വഴി നന്നാകണമോ, ഹൃദയം നന്നാകണം. നിന്റെ സംസാരം നന്നാകണമോ, ഹൃദയം നന്നാകണം. ചില ആളുകൾ പറയും അയാൾ ഒരു ശുദ്ധനായ മനുഷ്യനാണ്, ദേഷ്യം വരുമ്പോ ചീത്ത പറയും. അത് ഏത് വാക്യമാണ് എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളതെന്ന് ഞാൻ അറിയുന്നു. മനുഷ്യ അതെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീരെ പുറപ്പെടുവിക്കുന്നു, നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. സഹോദര സഹോദരി, നിന്റെ അകത്തെന്തോ നിക്ഷേപം എത്ര അപ്രതീക്ഷിതമായി കവിഞ്ഞു വന്നാലും അകത്തുള്ളതേ പുറത്തു വരികയുള്ളൂ. പാല് ചൂടാക്കാൻ അടപ്പത്ത് വെച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു, പാല് തിളച്ചോണ്ടിരിക്കുന്നു, നീ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയി. പറഞ്ഞു 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 ആത്തൂരിന്റെ ആത്തൂരിലൂടെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അയ്യോ പാല് തിരിച്ചു വന്നപ്പോൾ നിറഞ്ഞു, എന്റെ പാല് പാത്രവും നിറഞ്ഞു കവിയുന്നു, പെട്ടെന്ന് കവിഞ്ഞു പോയി. ഇങ്ങനെ ഒരർത്ഥമെങ്കിലും കിച്ചണിൽ പറ്റാത്ത വളരെ ചുരുക്കമേ ഉള്ളൂ എന്നാണ് എന്റെ വിചാരം. പക്ഷെ ഒരു കാര്യം നമ്മുടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, ഏത് ദ്രാവകമാണോ പാത്രത്തിൽ വെച്ചേച്ച് പോയത് നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്താൽ ആ ദ്രാവകം മാത്രമേ പുറത്തു പോവുകയുള്ളൂ. നീ പാലാണ് തിളപ്പിക്കാൻ വെച്ചതെങ്കിൽ ജീരക വെള്ളമോ ചൊറുക്കാ വെള്ളമോ പുറത്തു പോവുകയില്ല, പാത്രത്തിൽ ഉണ്ടായിരുന്ന ദ്രാവകമേ പുറത്തു പോവുകയുള്ളൂ. എത്ര അപ്രതീക്ഷിതമായി പാത്രം താഴെ വീണാലും അകത്ത ദ്രാവകമേ പുറത്തു പോകൂ. ഹൃദയത്തിൽ നല്ല വചനമാണ് നീ സംഗ്രഹിച്ചതെങ്കിൽ എത്ര പ്രതീക്ഷിക്കാത്ത സമയത്തും ചീത്ത വർത്തമാനം നിന്റെ വായിൽ വരികയില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്, സഭ്യമല്ലാത്ത പദം നിന്റെ വായിൽ നിന്ന് വരികയില്ല. നന്നായി മനസ്സിലായി. ചില ആളുകൾക്ക് അസഭ്യം കൂടാതെ ഒരു വാചകം പൂർത്തിയാക്കാൻ അറിഞ്ഞുകൂടാ. നല്ല ചൂടുണ്ടെങ്കിൽ എന്തോ ഒരു ചൂടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അസഭ്യം കൂടെ പറയാം. തണുപ്പ് കൂടിയാൽ ആ കിത്ര ട്രെൻഡി എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്ത വർത്തമാനം. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇംഗ്ലീഷ് പഠിച്ച കാലത്ത് സാർ എന്നെ പഠിപ്പിച്ചത് എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് എ കംപ്ലീറ്റ് സെൻസ് എന്നാ. തീർച്ചയായിട്ടും എന്തോ ഒരു ചൂടാണെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് സെൻസാണ്. എന്നാൽ ചില ആളുകൾക്ക് ഒരു സെൻസ്ലെസ് പദം കൂടെ അതിൽ ഫിക്സ്യാതെ അതിന്റെ ഒന്നും അവന്റെ കുഴപ്പമല്ല, അവനെ പിടിച്ചടക്കിയ ഒരു സ്വാധീന ശക്തിയ മനസ്സിലാക്കണം. അവന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കും. ദൈവമക്കളെ അനുകരിക്കുന്നവരാകരുത്, നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ കവിയും. അങ്ങനെയെങ്കിൽ നിന്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളതായിരിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്തും ആഘാതമേറ്റാലും അസഭ്യങ്ങളോ അശുദ്ധ പദങ്ങളോ നിന്റെ വായിൽ വരാതെ വണ്ണം നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളേണ്ടതാണ്. ഇങ്ങനെ ശുദ്ധ ഹൃദയമാണോ നിന്റെ പ്രവൃത്തി ശുദ്ധമായിരിക്കും. Thoughts controlled actions, actions controls or habits, habits controls or nature or character, and that will control the eternal destination. ഹൃദയത്തിലെ വിചാരമാണ് അഥവാ ചിന്തകളാണ് പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത്. ആക്ഷൻ ആ ആക്ഷൻ ആണ് പിന്നെ സ്വഭാവമാകുന്നത്. ഈ സ്വഭാവമാണ് സ്ഥിര സ്വഭാവമാകുന്നത്. ആ സ്ഥിര സ്വഭാവമാണ് നിത്യതയെ നിർണയിക്കുന്നതെങ്കിൽ സഭാപ്രസംഗി 3:11 ഒരു വാക്യമുണ്ട്, സകലത്തെയും അവൻ ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ഇറ്റേണിറ്റി എവിടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. നിത്യ സ്വർഗം നിത്യ നരകം ഇത് ഓൾറെഡി ആരംഭിച്ച് കഴിഞ്ഞു ദൈവങ്ങളെ. നാം ഓർക്കേണ്ടതാണ് അതിന്റെ വേര് നമ്മളവിടെ എത്തിയില്ലെങ്കിലും അതിന്റെ ആരംഭം ഈ കൊച്ചു ഹൃദയത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ശവപ്പെട്ടിക്കകത്ത് ശവം വെച്ചിട്ട് സമയ വേദത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണോ സ്വർഗയാത്ര ആരംഭിച്ചത്. അത് പാടുമ്പോഴേ നിങ്ങൾക്കും പേടിയാണ്. എന്നാൽ ഞാൻ വിചാരിക്കുന്നില്ല ശവപ്പെട്ടിക്കകത്ത് കിടന്നുകൊണ്ട് ഒരാൾ എഴുതിയ പാട്ടാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവനോടിരിക്കുന്ന കാലത്താണ് പാടിയതെങ്കിൽ യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് കഴിയുന്ന ദിവസം മുതൽ സ്വർഗയാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ ഇന്ന് ഞാനും പ്രിയ നാടിനോട് ഏറ്റവും അടുത്തായതിലേക്ക് ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്ന ആ പാട്ടുകാരൻ പാടിയിരിക്കുന്ന പോലെ ഹൃദയത്തിൽ ആരംഭിച്ച സ്വർഗം അത് ശരീരത്തിൽ അറിയാം, അത് കുടുംബത്തിൽ അറിയാം, അത് സഭയിൽ അറിയാം, അത് ദേശത്തറിയാം, അത് ന്യായാസനത്തിൽ അറിയാം. ആരംഭം മുട്ടിടുന്നത് നമ്മുടെ കൊച്ചു ഹൃദയത്തിലായി. ആ ഹൃദയത്തെ നീ ശുദ്ധീകരണത്തിൽ കാക്കുന്നെങ്കിൽ, അശുദ്ധ ചിന്തകൾ കൂടാതെ പാപം കൂടാതെ ഹൃദയത്തെ കാക്കുന്നെങ്കിൽ നിന്റെ വാക്കും നിന്റെ പ്രവൃത്തി നിന്റെ സകല ക്രിയകളും നന്നായിരിക്കും. ഓരോ ദിവസം ഹൃദയത്തിന്റെ ആലോചന ദൈവം വെളിപ്പെടുത്തുമ്പോൾ ശുദ്ധ ഹൃദയമുള്ള ദൈവം അവിടെ മാനിക്കപ്പെടും. ദൈവത്തിൽ നിന്ന് അവർക്ക് പുകഴ്ച ഉണ്ടാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. മഴയുള്ള ദിവസം ഡ്രൈവ് ചെയ്യുമ്പോൾ ജലഗണങ്ങൾ കണ്ണാടിയിൽ വീഴുന്നു. അതങ്ങനെ തുടച്ചു മാറ്റാതിരുന്നാൽ മാർഗം കാണാൻ കഴിയാതെ ഭാർഗവത്തിൽ തടസ്സമില്ല. അതുകൊണ്ടാണല്ലോ വൈപ്രവൺ ചെയ്തത്, ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വൈപ്രവൺ ചെയ്ത് ആ കണ്ണാടി ക്ലീൻ ചെയ്യുന്ന പ്രക്രിയ ഉണ്ടല്ലോ, നമുക്ക് പഠിക്കാനൊരു വലിയ പാഠം നിങ്ങൾ ജീവിതത്തിന്റെ യാത്രയിൽ മനോദർപ്പണത്തിൽ മലിനാഭിലാഷങ്ങളുടെ ജലഗണങ്ങൾ വീഴുമ്പോൾ തുടച്ചു മാറ്റാതെ നിന്ന മാർഗ അപകടത്തിലെത്തും. അതിനെ പെട്ടെന്ന് തുടച്ചു മാറ്റുവാൻ ഉപയോഗിക്കുന്ന വൈപ്പറിന്റെ ജോലിയാണ് പരിശുദ്ധാത്മാവിനെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിച്ചിരിക്കും. നിങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും ശുദ്ധമായി കാത്തുകൊള്ളാമെങ്കിൽ, മാലിന്യ ചിന്തകൾ കൂടാതെ കാത്തുകൊള്ളാമെങ്കിൽ, ഹൃദയത്തിനകത്ത് എപ്പോഴും വിശുദ്ധമായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നീ ഒരു ദിവസം മക്കളെ നമ്മുടെ കർത്താവേ ഏറ്റവും വെറുത്ത ഒരു കാര്യം കപട പ്രക്രിയയായിരുന്നു. മറ്റുള്ള എല്ലാ അതേ ഭാവികളെ കണ്ടും ദുഷ്ടന്മാരെ കണ്ടും കർത്താവ് മനസ്സരിഞ്ഞിട്ടേ ഉള്ളൂ, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. കപടഭക്തരുടെ ചിന്താഗതിയെയാണ് യേശു ക്രിസ്തു നിശ്ചലമായ ഭാഷയിൽ വിമർശിച്ചതെന്ന് നാം ഓർക്കണം. അതുകൊണ്ട് മാലിന്യമുള്ള ലോകത്തിൽ മലിനപ്പെടാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കുന്നെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരെ ദൈവത്തെ കാണും. ഹൃദയത്തിന്റെ പരിശുദ്ധി ദൈവസ്ഥാനത്തിൽ ഏറ്റവും വിലയേറിയതാണ്. അതുകൊണ്ട് ദാവീദിനെ പോലെ രാത്രി നാം പ്രാർത്ഥിക്കണം, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ കൊടുക്കേണമേ. ഹൃദയശുദ്ധിയുള്ളവർ ദൈവം. ഇനി നമുക്ക് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം, ശുദ്ധ ഹൃദയമുള്ളവർ വിശുദ്ധ ജീവിതമുള്ളവർ മാനിക്കപ്പെടും. കൂടാതെ ഒന്ന് പത്രോസ് ഒന്നിന്റെ ഏഴ്,
അരിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും.
വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എന്തിനായി കാണാൻ ഇടവരും? മാനത്തിനും പുകഴ്ചയ്ക്കുമായി കാണാൻ. ഒരു ദിവസം നാം ദൈവസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണെന്ന് അന്ന് കാണാനിടയാണ്. കഷ്ടതയുടെയും ശോധനയുടെയും നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് നീ നിൽക്കാമെങ്കിൽ ഒരു ദിവസം ദൈവം നിന്നെ മാനിക്കും. നിന്റെ പരിശോധനയുടെ മകളിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് പരിശോധന. കഷ്ടത എന്ന് പറയുന്നത് തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചത്. ഈ സന്താപ സാഗര കഠിന ശോധന ഇത് അനുഭവിക്കാതെ ഒരു മനുഷ്യൻ ലോകത്തിലില്ല. എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞും കൊണ്ട് ജനിക്കുന്നു പറയുന്ന പോലെ ആർത്തേ തോരോത്തേ ഹുയേ ജാത്തേ ഹേരു ലാത്തേ ഹുയേ, കരഞ്ഞും കൊണ്ട് പിറക്കുന്നു, കരയിച്ചും കൊണ്ട് പറക്കുന്നു. ജനിക്കുമ്പോൾ എല്ലാവരും കരയുന്നു, മരിക്കുമ്പോൾ എല്ലാവരെയും കരയിപ്പിക്കുന്നു. ഈ കരച്ചിലിനിടയിലാണ് മനുഷ്യ ജീവിതം സംഗ്രഹിച്ചിരിക്കുന്നത് എങ്കിൽ എല്ലാവർക്കും ആ കരച്ചിലോടുകൂടെ ജനിച്ച് കരച്ചിലോടുകൂടെ പോകുന്ന കാർമേക പടലങ്ങളുടെ ഒരു ജീവിതമാണ് നമ്മുടെ ലോക ജീവിതം എങ്കിൽ സകല ദൈവമക്കളും നന്നായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ആ പരിശോധനയുടെ നൂലാമാലകളിൽ ദൈവദാസന യോബിനെ നമ്മൾ കാണും. മക്കൾ പോയി, സൗന്ദര്യം പോയി, ആരോഗ്യം പോയി, സമ്പത്ത് പോയി, എല്ലാം പോയി. മിത്രങ്ങളും ശത്രുക്കളായിട്ട് മാറി ആശ്വസിപ്പിക്കാൻ വന്നവരും വ്യസനിപ്പിക്കുന്നവരായി. ഇത് ദൈവത്തെ തിരിച്ചങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ് ആ തന്റെ ഭാര്യ തന്നോട് പറയുമ്പോൾ താൻ പറയുന്നത് എനിക്കുള്ളതെല്ലാം നഷ്ടമായാലും എന്റെ വീണ്ടെടുപ്പുകാരും ജീവനോടിരിക്കും, ഒരു ദിവസം ഞാൻ എന്റെ കർത്താവിനെ മുഖാമുഖമായി കാണും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ പരിശോധനയുടെ നടുവിലും ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദൈവത്തിന്റെ ആശ്രയോ. ദൈവത്തിനെ തെരിച്ചു പറയാതെ വണ്ണം ആ ദൈവഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നതിനാൽ ഇഹപ്പിൽ വെച്ച് തന്നെ ദൈവനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പലപ്പോഴും ഓർക്കും 66 സങ്കീർത്തനം വായിക്കുമ്പോൾ, നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു ഭാരം വെച്ചിരിക്കുന്നു. ഒരു ഭാരം ഇങ്ങനെ ആകപ്പാടെ ശ്വാസം വിടാ നിൽക്കുമ്പോഴാ നാഷണൽ ഹൈവേ ആയിട്ട് തലേ കയറി എല്ലാവർക്കും ദൈവന്റെ തലേ കൂടെ ഓടാനൊരു സുഖം. നല്ല എത്രയോ വഴികൾ കിടപ്പുണ്ട് ഓടാൻ, നല്ല മൈതാനം കിടപ്പുണ്ടെങ്കിലും നല്ല പബ്ലിക് റോഡുണ്ടെങ്കിലും അതേ കൂടെ പോകണ്ട. ഈ വലയിലകപ്പെട്ട് കുനിഞ്ഞു നിൽക്കുന്നവന്റെ മുതുകത്തൊരു ഭാരം വെച്ചപ്പോൾ നാഷണൽ ഹൈവേ ആയിട്ടാണ്. ഇതാണ് ലോകത്തൊരു സുഖം. എല്ലാവരും ഒരുത്തരം നിന്ദിക്കുമ്പോ അവനെ ബോംബെയിലെ പോക്കറ്റ് അടിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ പോക്കറ്റിൽ നിന്നും പോയില്ലെങ്കിലും അവനും ഒന്ന് ഇടിച്ചേ പോകും. എല്ലാവരും പരിഹസിക്കുന്ന സമയത്ത് അവനെ ഒന്നുകൂടെ പരിഹസിച്ച് നിന്ദിക്കുന്നുണ്ട് ലോകത്തിന് ഗതിയ. അത് കർത്താവിന്റെ ക്രൂശീകരണത്തിലുണ്ടായിരുന്നല്ലോ. ക്രൂശി കിടക്കുമ്പോൾ കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. ഈ കടന്നു പോകുന്നവരാരാ? ഇവരെ ദുഷിക്കാൻ വന്നവരല്ല, അവർ റോഡിൽ കൂടെ പോവുക. പണിക്കാൻ ആശാരിമാരുണ്ട്, അവർ പണിയാൻ പോയത്. കൊല്ലന്മാരോ ആശാരിമാരോ ഓരോരുത്തരും അവരവരുടെ ജോലിക്ക് പോകുമ്പോൾ ഒരുത്തരം എല്ലാവരും ഇട്ട് ദുഷിക്കുന്നു. അപ്പൊ ഇവന്റെ പണിയായത് താഴെ വെച്ചത് രണ്ട് ഇവനെ നല്ല ദുഷിച്ച് അരമണിക്കൂർ ലേറ്റ് ആയിട്ട് ജോലിക്ക് പോകുന്നു. അവന്റെ വിചാരം ഇതേ ഉള്ളൂ. ഏതാണ് എല്ലാവരും കൂടെ ഒരുത്തരായിട്ട് ഇങ്ങനെ കുരിശിക്കുക ഇടിക്കുക എന്ന് പറയുമ്പോൾ നാല് കാര്യം പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത്. ഇതാണ് ലോ, ഇവനോട് ദോഷം ചെയ്ത ആളല്ല കിടക്കുന്ന ആള്. ആ കുരിശിക്കപ്പെട്ട കർത്താവ് ഇവന് ഗുണമേ ചെയ്തിട്ടുള്ളൂ, വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലും. എന്നാലും കടന്നു പോകുന്നവരും തല കുലുക്കി അവനെ ദുഷിച്ചു. ഇതാണ് പരിശോധനയുടെ കാലം. വല്ലാത്ത നൂലാമാലിലകപ്പെടുന്ന കാലം, വലയിലകപ്പെടുന്നു, കുനിഞ്ഞു നിൽക്കുന്നു, മുതുകത്ത് ഭാരം വയ്ക്കുന്നു, മനുഷ്യർ തലമേൽ കയറി ഓടുമാറാക്കുന്നു. എന്നാൽ നിങ്ങൾ അസങ്കീർത്തനം വായിൽ ഒടുവിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ വലിയ പരിശോധനയുടെ നടുവിലും ദൈവത്തിന്റെ വൈതലേ, നീ ദൈവത്തെ തെറ്റിക്കാതെ ഭക്തി മുറുകെ പിടിച്ചോണ്ട് നിൽക്കൂ. നിനക്കൊരു ശുഭകാരം വരും, നിനക്കൊരു ശുഭകാരം വരും. 100% ശരി. അങ്ങനെയുള്ള മനോഹരമായ ഒരു കാലം ഉണ്ടെങ്കിൽ അഴിഞ്ഞു പോകുന്നു. തീയിൽ ശോധന കഴിക്കുന്നതായി പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറുന്നു. കാണുവാനില്ല, ശരീരം ബലഹീനമാകുന്നത്, ഉള്ള ജോലി നഷ്ടപ്പെടുന്നത് ഒരുമിച്ചായി. അപ്പോഴാണ് വീട് ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് എടുത്തു വരുന്നത്. ഫാദർ സീരിയസ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ജോലി പോയത് ഒരു വശത്ത്, ആരോഗ്യം പോയത് വേറെ വശത്ത്. ആ സമയത്ത് വളരെ പരിശോധന അനുഭവിച്ചു. അപ്പോഴാണ് അതെ, സാമ്പത്തിക ക്ലേശം, ശാരീരിക ക്ലേശം, വീട്ടിൽ നിന്നുള്ള കത്ത്, ദുരിതങ്ങൾ, ഇങ്ങനെയുള്ള ട്രബിൾസ് ഒരുമിച്ച് വന്ന് നമ്മൾ വലയിലാകുന്ന രംഗങ്ങളുണ്ട്. അപ്പോഴും ദൈവഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാം. മുടികൾ എന്റെ ദൈവം അറിയുന്നു, ആ അറിയാതെ ഒന്നും നിലത്ത് വീഴുകയില്ല എന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ നിനക്കൊരു സമൃദ്ധിയുടെ സമയം. അന്ധകാരം പ്രകാശമായ വാക്ക്, അഴിഞ്ഞു പോകുന്നത് തീയിൽ ശോധന കഴിക്കുന്നതായ പൊന്നിനെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറുന്ന് നിന്റെ മാനത്തിന് പുഴച്ചയ്ക്കുമായി കാണുമാനുള്ളവരും പരിശോധന സഹിച്ച ദൈവമക്കൾ എണ്ണി എണ്ണി കിരീടവും പ്രതിഫലം. ഇനി യോഹന്നാന സുവിശേഷം 12:26 വാക്യം, John 12:26. എന്നെ അനുഗമിക്കട്ടെ,
ഞാൻ
ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ആര് മാനിക്കും? പിതാവ് മാനിക്കും. നമ്മുടെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിന്നെ പിതാവാന്ത ഒരു ദിവസം മാനിക്കും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ആരാ ശുശ്രൂഷ ചെയ്യണം? ജോലി എല്ലാം രാജിവെച്ചിട്ട് എല്ലാവരും ഉപദേശി വിലക്കായിട്ട് ഇറങ്ങണമെന്നല്ല ഞാൻ. കർത്താവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ മിനിസ്റ്റർ മാത്രമല്ല, അല്ലെങ്കിൽ അപ്പോസ്തോലിക് മിനിസ്റ്റർ മാത്രമല്ല, ഏത് രക്ഷിക്കപ്പെട്ട ദൈവവേദനും ആയിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിന് പ്രസാദമുള്ളത് എങ്ങനെയെന്ന് പരിശോധിച്ചുകൊണ്ട് ദൈവസഭയ്ക്കകത്തും ദൈവസഭയ്ക്ക് പുറത്തും കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയും. സ്തോത്രം. കർത്താവിന്റെ വേലയിൽ നിങ്ങൾ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുമീൻ എന്ന് ഇടയലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അഥവാ തിമത്യോസിനും തീത്തോസിനും അല്ലാതെ എഴുതിയിരിക്കുന്നത്, കോരിന്ത ലേഖനത്തിലെ സാമാന്യ വിശ്വാസികളോട് പറയുന്നു. അപ്പോൾ സകല ദൈവങ്ങളും കർത്താവിന്റെ വയലിൽ എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കും. ദൈവസഭയ്ക്കകത്തും ദൈവസഭയ്ക്ക് പുറത്തും ഫലം കായ്ക്കുന്ന, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിരിക്കും. ദൈവത്തിന് സ്തോത്രം. 26 കൊല്ലമായി ഞാൻ സഭയുടെ ശുശ്രൂഷിക്കുന്നു. ഈ ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷ എങ്ങനെയാണ്? സഭയ്ക്കകത്ത് ദൈവ മക്കൾ കടന്നു വരുന്നവർക്ക് സഭ ഉത്തരവാദിത്തം എന്നാണ് ഓരോരുത്തരും പ്രശ്നം. ഞാൻ വളരെ വായിച്ചു 6-7 ഗ്രൂപ്പിനെ ഞാൻ. ഒരു ഗ്രൂപ്പ് ഞാൻ കാണുന്നത് പാസഞ്ചർ ടൈപ്പ് എന്ന് ഞാൻ തരുന്നു. വരിക, പത്ത് നിർത്തി, കയറി, ടിക്കറ്റ് എടുത്തു, പോയി എന്ന് പറഞ്ഞ സഭയിലോട്ട് വന്നു, ഇരുന്നു, സ്വത്രാഴ്ച വിട്ടു, ഇറങ്ങിപ്പോയി. നീ വണ്ടി എങ്ങനെയാ ഓടുന്നതെന്ന്, നീ ഡ്രൈവർ വിവാഹിതനാണോ, നീ ഇതിനകത്ത് എവിടെ നിന്നാ ഡീസൽ ഒഴിച്ചത്, നമ്മുടെ നാട്ടിലല്ലേ ഗ്യാസ് നിറച്ചത്, ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, വരിക, ഇരിക്കുക, സ്വത്രാഴ്ച വിടുക, പോവുക. ഇങ്ങനെയുള്ളവര് ഒരഭിപ്രായ വ്യത്യാസമുള്ളവരല്ല, കാരണം അവർക്ക് അഭിപ്രായമില്ല. പിന്നെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അഭിപ്രായം പറയുന്നതിന് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോകുന്ന പാസഞ്ചർ വരിക, ഇരിക്കാൻ പോകുക. 2, ഹോസ്പിറ്റൽ ടൈപ്പ്, രോഗം വരുന്നു, ആശുപത്രി പോകുന്നു, ചികിത്സിക്കുന്നു, സുഖമായി കഴിഞ്ഞു, ഇറങ്ങി പോകുന്ന ഇത്രയും ദിവസം ഞാൻ ഇവിടെ കിടന്നാണല്ലോ, ഇവരുടെ കൂടെ 4 ദിവസം കൂടെ കിടക്കാമെന്ന് ഒറ്റ പേഷ്യൻസ് വിചാരിക്കാം. ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സഭ വരുന്നു, അതല്ല ഒരു വീട് വാങ്ങിക്കാറാകുമ്പോൾ, കല്യാണം കഴിക്കാറാകുമ്പോൾ, പിന്നെ കൊച്ചിനെ പ്രതിഷ്ഠിക്കാറാകുമ്പോൾ, ഇങ്ങനെയുള്ള സമയമൊക്കെ അടുത്ത് വരുമ്പോൾ വന്നു കുറച്ച് സാക്ഷി എല്ലാം പറഞ്ഞു, കാര്യം നടന്നു കഴിഞ്ഞു, പോയി കഴിഞ്ഞാൽ പിന്നെ ദേശത്ത് നടക്കുന്നു. ഇതുപോലെ അതൊരു രോഗം, അവരുടെ ആവശ്യം നടന്നു പോയി പിന്നെ വാതിൽ കാണുന്നു. 3, ലൗഡ് സ്പീക്കർ ടൈം, എപ്പോഴും ഞാനില്ലെങ്കിൽ സഭ പോയി, ഞാൻ മിസ്റ്ററായി എന്തോരും, അതെ ഒരു ഒരു 2 രൂപ വില വരുന്ന മുട്ടയിട്ട പെടക്കോഴി എന്തോ ശബ്ദം ഉണ്ടായിരുന്നു വളരെ ദേശത്ത്. എത്ര ആയാലും 4 പേർ അറിയും ഒരു കോഴി മുട്ടയിട്ട്. എന്നാൽ ആന കുഞ്ഞിനെ പ്രസവിച്ച പിടിയാന് ഒരിക്കലും ഞാൻ പ്രസവിച്ച് എന്ന് വിളിച്ചു പോവാണ്. അനേകർക്കത് കാണാനിടയാണ്. വിലയേറിയതാണ് അത്, ലോകത്തിൽ പ്രദാനം ചെയ്തതെങ്കിലും മൗനമായിരിക്കും. ചെറിയ സേവനത്തെ വലുതായി വിളിച്ചു പോകുന്നവരായി അല്ല. ദൈവം നിന്റെ പ്രവൃത്തിയെ മാനിക്കട്ടെ. ദൈവത്താൽ നീ മാനിക്കട്ടെ. ഇനി നാലാമതായിട്ട് കണ്ടിട്ടുണ്ടു, ടച്ച് മീ നോട്ട് ടൈം എന്ന് പറഞ്ഞാൽ തൊട്ടാവാണി. ഒരിക്കലും ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് ആര് പറയുന്നത്. അങ്ങനെയാണ് അവർ സേവനം ചെയ്തത്. എന്തോ ചെയ്താലും അങ്ങനല്ല സഹോദരി, അങ്ങനല്ല എന്ന് പറയുന്നത്. എപ്പോഴും അതെ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളത്. അവളെ നല്ലവനല്ലോ, അവളുടെ ദയ എന്നേക്കുള്ളത്. എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കെങ്കിൽ മാത്രം സേവനമാണ്. അതും ഒരു ശരിയായ മാതൃകയില്ല. ഏത് വ്യക്തി ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ, നിനക്ക് വിമർശനം ഉണ്ടാകും. ആ വിമർശനത്തിൽ നീ തെല്ലാം ഭാരപ്പെടരുത്. നിന്നെ മാനിക്കുന്നത് സ്വർഗത്തിലെ അപ്പച്ചനാണ്. സ്തോത്രം. മൂന്ന് പ്രാവശ്യം തൈലാഭിഷേകം കർത്താവുണ്ടായിട്ടുണ്ട്. മൂന്ന് പ്രാവശ്യവും വിമർശനം ഉണ്ടായിട്ടുണ്ട്. മൂന്ന് പ്രാവശ്യവും പുരുഷന്മാർ വിമർശിച്ചിട്ടുണ്ട്. എന്നാലും കർത്താവ് തന്നെ മറുപടി പറഞ്ഞു, അവൻ നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി അത്ര ഈ പ്രവൃത്തി ചെയ്തതെങ്കിൽ. ദൈവ വൈദലെ തൊട്ടാവാടികളായിരിക്കരുത്. എത്ര കണ്ട് വിമർശിച്ചാലും നിന്റെ പ്രവർത്തനം തുടരട്ടെ. ദൈവം അതുപോലെ ലിഫ്റ്റ് ചെയ്യാം. എപ്പോഴും പൊസിഷൻ പൊസിഷൻ മാത്രം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു ചാട്ടി പിടിക്കുക. എന്നോട് ഒരാൾ വിശ്വാസം, ഇത്ര വർഷം ഞാൻ സമയം വരുന്നത് ഇന്ന് വരെ എന്നെ സെക്രട്ടറിയാക്കാൻ ചിന്ത. ഞാൻ പറഞ്ഞു അതിന് പുള്ളിയല്ല. അങ്ങനെയാണെങ്കിൽ എന്നാ യൂത്തിന്റെ എന്തെങ്കിലും ആക്കും. എന്തെങ്കിലും ഒന്ന് ആയില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ കഴിയില്ലേ. തീർച്ചയായിട്ടും ദൈവസഭയ്ക്ക് പറഞ്ഞു, ദൈവമക്കളെ ഒരുമിച്ച് കൂടുന്ന സമൂഹത്തിൽ കെട്ടരിഞ്ഞ അല്ലെ കുത്തരിഞ്ഞ ഒരു പുസ്തകം പോലല്ല ദൈവമക്കൾ. ചിലരെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നോക്കൂ. ഞാനും ഭരണം നടത്തുന്ന ഒരാളാണ്, നയിക്കുന്ന ആളാണ്. ഞാൻ ഭരണത്തിനെതിരല്ല. അതിനെ അതെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ ചുമതല ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമില്ല, മറുവശം ഒരു ചുമതലയും നിനക്ക് സഭയായിട്ട് നിന്റെ പക്കൽ ഏൽപ്പിച്ചില്ലെങ്കിലും കർത്താവിന്റെ വേല ചെയ്യാൻ നിനക്ക് കഴിയും. പദവികൾ ലോകം തരുന്നു, ശുശ്രൂഷ ദൈവം തരുന്നു. പൊസിഷനെ അല്ല പ്രവൃത്തിയാണ് എന്റെ ദൈവം മാനിക്കുന്നത്. ചിറ്റാസിലെ ഏഴ് സഭകൾക്ക് ദൂത എഴുതുന്നു, ഓരോ സഭയോടും പറയുന്നു, ഞാൻ നിന്റെ പദവി അറിയുന്നു നല്ല എഴുതിയിരിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഐ നോ യുവർ പൊസിഷൻ അല്ല, ഐ നോ യുവർ വർക്ക്. ഇന്ന് വരെ ഒരു കൺവെൻഷൻ സ്റ്റേജിലും പ്രസംഗിക്കാത്തവർ, ഒരൊറ്റ ലേഖനം എഴുതാത്തവർ, ഒരു പുസ്തകം എഴുതാത്തവർ, ഒറ്റ ഫോട്ടോയും പ്രസിദ്ധീകരിക്കപ്പെടാത്തവരുമായ എത്രയോ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ കിരീട സ്വർഗത്തിൽ പ്രാപിക്കും. ലോകത്തിന്റെ വേദിയിൽ ഒന്നും ഒരു മുഴങ്ങിയില്ല. അവരുടെ ശബ്ദം ലോകം കേട്ടില്ല. നിസ്സാരമായി നിശബ്ദ സേവനത്തിലൂടെ അവരായിരുന്ന സ്ഥാനത്ത് അവർ ചില ലഹലേകൾ കൊടുത്തു. അവരോട് കൂടെ ജോലി ചെയ്ത ചിലരോട് അവർ യേശുവിനെ കുറിച്ച് സാക്ഷിച്ചു. അവർക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് അവർ നിശബ്ദ സേവനങ്ങൾ ചെയ്തു. സ്വർഗം അത് കുറിച്ചു വെച്ചു. ലോകത്തിലുള്ള പേര് പ്രശ്നമായില്ല. സ്വർഗത്തിൽ അവർ മാനിക്കപ്പെട്ടു, ദൈവത്താൽ മാനിക്കപ്പെട്ടു. ദൈവമക്കളെ നാം ആത്മാർത്ഥമായി വിശ്വസിക്കുക. ലോകത്തിന് വേണ്ടി പൊസിഷൻ സീക്കേഴ്സ് ആയിരിക്കരുത്, സേവനമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സേവനം സേവനം. വീട്ടിൽ വെച്ച് ചായ വേണമെന്ന് എന്റെ ഭാര്യ എന്നോട് ചോദിച്ചാൽ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് തരും, വേണ്ടെന്ന് പറഞ്ഞാൽ തരുന്നില്ല. ഞാൻ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലം വരെ പോയാൽ എന്തൊരു എത്ര പേരാ വരുന്നത്, ചായ പിയോ പിയോ ചായ നയിക്കോ, ദൂത്തുകരം ദൂത്തുകരം, സമോസാകരം, എന്തൊരു സ്നേഹം. വീട്ടിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ഡൽഹിയിൽ നിന്ന് കൊല്ലം വരെ എന്റെ പുറകെ ചായ കുടിപ്പിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ? വീട്ടിലെ സ്നേഹത്തെക്കാൾ സ്നേഹം കൊണ്ടല്ല. അഞ്ചു മിനിറ്റിനകം ചായയുടെ പണം കൊടുത്തില്ലെങ്കിൽ ചായ വാലാഗ്രഹമാകട്ടെ. അത് മറ്റൊന്നുമല്ല കാര്യം. ഇത്രയുള്ള വ്യത്യാസം. ഇതിലേത് സേവനത്തിന്റെ ചായ, റെയിൽവേ സ്റ്റേഷനിലേത് ബിസിനസിന്റെ ചായ. കർത്താവിന്റെ വേല നിൽക്കു വേണ്ടി ചുമല കൊടുത്താൽ അത് ബിസിനസ് അല്ല, അത് സേവനമാണെന്നുള്ളത്. അതിന്റെ പ്രതിഫലം ഇവിടെ അല്ല, അതിന്റെ പ്രതിഫലം ദൈവരാജ്യത്തിലാണ്, കർത്താവിന്റെ അടുക്കലാണ്. അതുകൊണ്ട് ഒരു ലൗകിക നന്മയ്ക്ക് വേണ്ടി അല്ല ഈ കർത്താവിന്. റെഫ്രിജറേറ്റർ ടൈപ്പ് പോലെ, അതായത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് പോലെ ചില ആളുകളെ സൂക്ഷിച്ചു വെച്ചിരിക്കാൻ ചില വിശ്വാസികൾ. ഞായറാഴ്ച എല്ലാം അനൗൺസ് ചെയ്താലും തിങ്കളാഴ്ച ഇങ്ങോട്ട് ആയോഗം, ചൊവ്വാഴ്ച ഇങ്ങോട്ട് ആയോഗം, വ്യാഴാഴ്ച ഇതൊന്നും അവർ കേൾക്കില്ല. ഞായറാഴ്ച ഇങ്ങോട്ടാന്ന് അവർക്കറിയാം. അതല്ലാതെ പിന്നെ അവരെ ഉത്സാഹിപ്പിക്കണമെങ്കിൽ ഒന്നുകൂടെ ഫോൺ ചെയ്ത് പറയണം, അമ്മജി ആന്റി അങ്കിളെ ഓർമ്മയുണ്ടല്ലോ, എന്തോ കഴിഞ്ഞാഴ്ച പറഞ്ഞു, ആ ഞാനങ്ങ് മറന്നു പോയാണ്, എന്നാ വരണേ. ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ച് എടുത്ത് ചൂടാക്കി ഇങ്ങനെ കഴിക്കാൻ നോക്കൂ എന്നതുപോലെ പൊതുവിൽ അനൗൺസ്മെന്റ് എന്തോ ചെയ്താലും കേൾക്കില്ല. എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള എന്റെ അനുഭവത്തിന് ഞാനീ പറയും. അത് വന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞായറാഴ്ച എവിടാന്ന് എനിക്കറിയാം. അവിടെ നിന്ന് വരും ഇങ്ങനെയുള്ള റെഫ്രിജറേറ്റർ ഫ്രിഡ്ജിൽ കൊണ്ട ബിലീവേഴ്സായി പിന്നെ ഒന്നുകൂടെ ചൂടാക്കി 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 ഇരിക്കുന്നവരാകരുത്. ജനറേറ്റർ ടൈപ്പ് വിശ്വാസികളായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സാഹചര്യത്തെ അറിഞ്ഞ് സേവനം അനുഷ്ഠിക്കുവാൻ നിനക്ക് കഴിയണം. ആവശ്യസമയത്ത് ശക്തി പ്രദാനം ചെയ്ത് കൈപ്പായി ദൈവസഭയിൽ 10 പേരുണ്ടെങ്കിൽ ആ സഭ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ മനസ്സിലാക്കൂ, യാത്രക്കാരെ പോലെയോ ആശുപത്രിക്കാരെ പോലെയോ ലൗഡ് സ്പീക്കറായിട്ടോ ടച്ച് മീനോ ടൈപ്പ് ആയിട്ടോ ലിഫ്റ്റ് മീനോ ടൈപ്പ് ആയിട്ടോ റെഫ്രിജറേറ്റർ ടൈപ്പ് ആയിട്ടോ അല്ല, ജനറേറ്റർ ടൈപ്പായി ഏഴാം തീയതി വിശ്വാസികളെ കൊണ്ട് ഈ ലോക്കൽസഭ നിറയുമാറാകട്ടെ, സകല സഭകളും അങ്ങനെ നിറയുമാറാകട്ടെ. എനിക്ക് ശിശുഷ ചെയ്യുന്നവനെ എന്റെ പിതാവ് മാനിക്കും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശിശുഷക്കാരൻ ഇരിക്കും. അതുകൊണ്ട് പറഞ്ഞ നിർത്തത്തെ, ഒറ്റ ശിശുഷക്കാരനെയും യജമാനൻ കൂടി ഇരുത്താറില്ല. യജമാനൻ സിംഹാസനത്തിലെങ്കിൽ ദാസൻ കസേരയിലിരിക്കും, യജമാനൻ കസേരയിലെങ്കിൽ ദാസൻ ബെഞ്ചിലിരിക്കും, യജമാനൻ ബെഞ്ചിലെങ്കിൽ ദാസൻ നിലത്തിരിക്കും. നിശ്ചയമായിട്ടും യജമാനനോടൊപ്പം ഒരു ദാസനെ ലോകം ഇരുത്തുകയില്ല. എന്നാൽ നമ്മുടെ യജമാനൻ അങ്ങനെ അല്ല, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശിശുഷക്കാരും ഇരിക്കും, എന്റെ പിതാവ് അവനെ മാനിക്കും, ദൈവത്തിന്റെ വൈദലെ സേവനമനുഷ്ഠിക്കുന്നവരെ മാനിക്കും. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കുന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയുമെന്ന് കർത്താവ് ചോദിച്ചു. ഈ രാത്രി നമ്മുടെ കർത്താവ് നമ്മോടത് ചോദിക്കുന്ന എല്ലാ കണ്ണുകളും ദൈവത്തിന് അടയട്ടെ. ദൈവത്തിന് സ്തോത്രം. പുത്രൻ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് കർത്താവ് ചോദിച്ചു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം, നമ്മുടെ മനസ്സ് ദൈവത്തിന് സമർപ്പിക്കാം. ദൈവത്തെ മാനിക്കുക, ദൈവപുത്രനെ മാനിക്കണം. കർത്താവായ യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ കർത്തനുസരിച്ച് സ്നാനപ്പെടുമ്പോൾ അവന്റെ വഴികളിൽ നടക്കുമ്പോൾ നാം ദൈവത്തെ മാനിക്കുക. ഒരു ദിവസം നാം മാനിക്കപ്പെടും. നമ്മുടെ സാമ്പത്തിക വരുമാനത്തിൽ നിന്ന് ദൈവത്തിനുള്ളത് വ്യക്തമായി കൃത്യമായി വേർതിരിച്ച് കൊടുക്കുമ്പോൾ നീ ദൈവത്തെ മാനിക്കുക. നിന്റെ ഹൃദയത്തെ പരിശുദ്ധിയിൽ നീ സൂക്ഷിക്കുന്നെങ്കിൽ, നിന്റെ സ്വഭാവത്തെ സൂക്ഷിക്കുന്നെങ്കിൽ, നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളുന്നെങ്കിൽ, ഹൃദയത്തിലെ ആലോചന വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തെ മാനിക്കുക. കഴിഞ്ഞു പോകുന്ന ശോധന കഴിക്കുന്നതുമായ ഈ ശോധന കഴിക്കുന്ന പൊന്നിനെ നിന്റെ കഷ്ടതയുടെ കഠിന ശോധന അത് വിലയേറിതെന്ന് നിന്റെ മാനത്തിനോയി കാണുവാൻ സഹിഷ്ണത കാണിപ്പീ. ഒരു ദിവസം നിന്നെ മാനിക്കും. പരിശോധനയിൽ വിറുവിറുത്ത് പുറകോട്ട് പോകാതെ ചിന്തിച്ചത് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ എന്റെ പിതാവ് മാനിക്കൂ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്തിന് വേണ്ടിയല്ല, ലോകത്തിലെ ബിസിനസ്സായിട്ടല്ല, എന്റെ കർത്താവിനെ മാനിച്ചാൽ മതി. ഹല്ലേലൂയ, ദൈവത്താൽ നീ മാനിക്കപ്പെടും. ആയതിനാൽ മനുഷ്യനാരുടെ മാനത്തെക്കാൾ നമുക്ക് ഇന്ന് ദൈവത്താലുള്ള മാനം ഏറ്റവും വലുതായി കരുതും. ദൈവത്തിന് സ്തോത്രം. നാഥൻ പേർക്കായി സേവ ചെയ്താൽ